യേശുക്രിസ്തുവിൻ്റെ ഉപമകളുടെ അകമ്പടികൾ തേടിയുള്ള നമ്മുടെ യാത്രയിൽ നാം ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഉപമകളിലൊന്നായ വിധക്കാരൻ്റെ ഉപമയെക്കുറിച്ച് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പക്ഷേ നമ്മൾ കൂടുതൽ എപ്പിസോഡുകൾ എടുത്തതിൻ്റെ കാരണം യേശു അതിനെ വിശദമായി വ്യാഖ്യാനിച്ചിരിക്കുന്നത് കൊണ്ടും മറ്റ് ഉപമകൾ പഠിക്കാനുള്ള ഒരു മോഡൽ എന്ന നിലയിൽ അതെടുക്കുന്നത് കൊണ്ടാണ്. ഒരു പക്ഷേ ബാക്കിയുള്ള ഉപമകൾ, ഒന്നോ രണ്ടോ ഉപമകൾ കൂടെ നമ്മൾ ഇത്രയും വിശദമായി പഠിച്ചെന്നിരിക്കും. ബാക്കിയുള്ള ഉപമകൾ ഒരു പക്ഷേ പെട്ടെന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിഞ്ഞേക്കും. ഇന്ന് നമ്മൾ കാണുന്നത് വിധക്കാരൻ്റെ ഉപമയിലെ പല മണ്ണ് അതിനകത്ത് മുള്ളിനിടയിൽ വീണ വിത്തിനെക്കുറിച്ചും നല്ല നിലത്ത് വീണ വിത്തിനെക്കുറിച്ചുമാണ്. വിധക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറസ്ഥലത്ത് അല്ലെങ്കിൽ ഇളകിയ മണ്ണിൽ, പാറയുടെ മുകളിലുള്ള ഇളകിയ മണ്ണിൽ വീണു അല്ലെങ്കിൽ പാറസ്ഥലത്ത് വീണു, ചില വിത്ത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. വഴിയരികിൽ വീണത് പറവകൾ കൊത്തിക്കൊണ്ടുപോയി, പാറസ്ഥലത്ത് വീണത് വേര് താഴോട്ട് പോയി പാറയിൽ തട്ടി ചൂട് അല്ലെങ്കിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നതുകൊണ്ട് അവർക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. അവിടെയും ഫലപ്രാപ്തി ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നില്ല. ശരിയായ നിലയിൽ അത് വളരുന്ന പോലുമില്ല. എന്നാൽ അടുത്തതായ നിലം എന്ന് പറയുന്നത് മുള്ളിനിടയിലുള്ള വിത്ത് വീണ സ്ഥലമാണ്. അത് നല്ല നിലമാണോ എന്ന് ചോദിച്ചാൽ നല്ല നിലമെന്നതിനെ വേദോസം പഠിപ്പിക്കുന്നില്ല. പക്ഷേ അത് ഫലഭൂയിഷ്ഠമായ നിലമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത് വളർന്നു, അതിനോട് കൂടെ വളർന്നതായ മുള്ള് അതിനേക്കാൾ ശക്തിയോടെ വളർന്നു. അപ്പോൾ മുള്ളിനും നമ്മളുടെ വിത്തിനും വളരാനായിട്ട് കഴിയുന്ന നിലയിൽ നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്. അതുപോലെയുള്ള നല്ല വളക്കൂറുള്ള മണ്ണ് പോലെ ഉള്ള നല്ല ഫലഭൂയിഷ്ഠമായ ഹൃദയങ്ങൾ ഒരുപക്ഷെ അവിടെ ദൈവവചനവും വിതയ്ക്കപ്പെടുന്നു, അതേസമയം പിശാചിൻ്റെ മുള്ളുകളും വിതയ്ക്കപ്പെടുന്നു എന്നുള്ള വ്യത്യാസം മാത്രം. എന്തൊക്കെയാണ് ഈ മുള്ളുകൾ, അതായത് വിത്തിനെ അല്ലെങ്കിൽ ധാന്യത്തെ, ചെടിയെ ഞെരുക്കിക്കളയുന്നതായ വിത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഈ ഉപമ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നുണ്ട്. അതിൻ്റെ 19-ാമത്തെ വാക്യം, 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ ഈ ലോകത്തിൽ, പ്രത്യേകിച്ച് ഈ കാലയളവിൽ വളരെ പ്രസക്തമായ, പല ആളുകളും ഇന്ന് ദൈവവചനം കേട്ടിട്ട് ആ ദൈവവചനത്തെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത് വളർച്ച പ്രാപിക്കാത്തതിൻ്റെ കാരണം ദൈവവചനവരുടെ ഹൃദയത്തിൽ കടക്കാത്തതല്ല, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തതല്ല, ബുദ്ധിയില്ലാഞ്ഞല്ല, ഒന്നുമല്ല. എന്നാൽ ദൈവവചനം ഉള്ളിൽ കടക്കുന്നതോടൊപ്പം തന്നെ പിശാചി വിതയ്ക്കുന്നതായ ഈ മുള്ളിൻ്റെ കളയുടെ വിത്തുകളും കൂടെ വളരുന്നതാണ്. അവിടെ പറഞ്ഞ ആദ്യത്തെ കാര്യം, വറീസ് ഓഫ് ദിസ് വേൾഡ്, ഇഹ ലോകത്തിൻ്റെ ചിന്തകൾ. ചിന്തകൾ എന്ന് പറയുന്നത് വെറും ചിന്തയല്ല, വറീസ്, ആകുല ചിന്തകൾ, ആകാംക്ഷ അല്ലെങ്കിൽ ആശങ്കകൾ, ലോകത്തിൻ്റെ ആശങ്കകൾ. ശരിക്കും ഈ സമൂഹത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു വലിയ പ്രശ്നമാണ്, പ്രതിസന്ധിയാണ് അരക്ഷിത ബോധം എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നാളെ എന്ത് സംഭവിക്കും, മറ്റന്നാൾ എന്ത് സംഭവിക്കും, 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും. മനുഷ്യൻ ഭാവിയെക്കുറിച്ച് ഭയങ്കര ആശങ്കാകുലനായിരിക്കുന്നതായ ഒരു സ്റ്റേജാണ് നമ്മളിന്ന് കാണുന്നത്. ശരിക്കും ഈ ആശങ്കയാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും വിപരീത ദിശയിലാണ്. ദൈവത്തെ, കർത്താവിൽ അവർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഭൗമികമായ ചിന്തകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ പിന്നാലെ പോയാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലോകത്തിൻ്റെ പിന്നാലെ പോയാൽ കിട്ടും എന്നുള്ള ഒരു ചിന്ത മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്നു എന്ന് തന്നെയല്ല, ഒരു ഭൗതിക യാഥാർത്ഥ്യത്തിനപ്പുറത്താണ്. ഞാൻ പറഞ്ഞല്ല, ഉപമകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം ആത്മയാഥാർത്ഥ്യങ്ങളെയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. ആ സ്വർഗരാജ്യം എന്ന് പറയുന്നത്, ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു ആത്മയാഥാർത്ഥ്യമാണ്. ആ ആത്മയാഥാർത്ഥ്യം ദൃശ്യമല്ല. ആത്മാവിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാത്ത ഒരാൾക്ക് ആ ആത്മാവിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ഭൗമികനായി ജനിച്ച് ജീവിക്കുന്നതായ മനുഷ്യന് ആത്മാവിൻ്റെ സ്പർശനം ഉണ്ടാകാത്തത്രത്തോളം കാലം, യേശു കർത്താവുമായിട്ട് ആ ഒരു ആത്മബന്ധത്തിലേക്ക് വരാത്തത്രത്തോളം കാലം ആരുടെയും കുറ്റമല്ല. അവൻ ഭൗമികമായ ചിന്തകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഇവന് തീർച്ചയായിട്ടും കർത്താവിൻ്റെ വലിയൊരു സ്പർശനം അത്യന്താപേക്ഷിതമാണ്. ഇല്ലാതെയും ആഗ്രഹമുണ്ട്, ആഗ്രഹത്തിൻ്റെ പ്രശ്നമല്ല. ഞാൻ പഠമലടിസ്ഥാനിടുന്നവൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണം ശരിക്കും നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണങ്ങളൊക്കെ പോലെ തന്നെ, രണ്ട് പേര്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, സൂസന്നയും ഭർത്താവ് ബാബുവും, അവരൊരുമിച്ച് രക്ഷിക്കപ്പെട്ടു സന്തോഷത്തോടു കൂടെ. അവർ മുകളിൽ പറഞ്ഞ നമ്മൾ കേട്ടതായ ഏലിയാസും ശിവകുമാറിൻ്റെ ഭാര്യ ദേവിയും ഒക്കെ പോയ അതേ സഭയിൽ തന്നെ ഈ വ്യക്തികളും ചെല്ലുന്നു. സൂസനയും ഭർത്താവ് ബാവും ഒരുമിച്ച് വരുന്നു. അപ്പോൾ അവർ സാമുദായിക ബന്ധനത്തിൽ നിന്ന് എന്ന് നമ്മൾ പറയുന്ന അഥവാ സാമുദായിക കെട്ടുപാടുകളിൽ നിന്ന് മാറി ഒരു പുതു ആരാധന, പുതു കൂട്ടായ്മയിലേക്കുള്ള ഒരു കുടിയേറ്റമാണ് അവർക്ക് ശരിക്കും ഉണ്ടാകുന്നത്. അവർ അതാണ് അതിവിശുദ്ധ വിശ്വാസമെന്ന് ചിന്തിച്ച് തിരുസഭയുടെ കെട്ടുകളെ പൊട്ടിച്ച് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആവേശത്തോടുകൂടി അവർ ഇറങ്ങി പുറപ്പെട്ടതാണ്. അങ്ങനെ ഇറങ്ങിയ സമയത്ത് ഈ സൂസന്ന ബി എഡ് പാസ്സായ ഒരു സ്ത്രീയാണ്, ബാബു ഒരു പ്രൈവറ്റ് ബാങ്കിലെ ജോലിക്കാരനാണ്. സൂസന്നയ്ക്ക് തിരുസഭ നടത്തുന്നതായ അല്ലെങ്കിൽ കാത്തലിക് ചർച്ച് നടത്തുന്നതായ ഒരു സ്കൂളിൽ അവൾക്ക് ഒരു ഉദ്യോഗം പറഞ്ഞു വെച്ചിരുന്നതാണ്. പക്ഷേ പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത്, ഇവൾ വിശ്വാസം മാറി അല്ലെങ്കിൽ ഈ കുടുംബം ഒരു പുതുസഭയിലേക്ക് പോകുന്നത് കണ്ടപ്പോഴത്തേക്ക് അവിടുത്തെ പ്രീസ്റ്റ് വികാരി അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ബാബു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പോകാം, അത് നിങ്ങളുടെ വിശ്വാസം, ഞാനതിനെ ചോദ്യം ചെയ്തില്ല. പക്ഷേ എൻ്റെ സഭയിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥാപനം നടത്തുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുടെ കാര്യം നോക്കിയേ പറ്റുള്ളൂ. നിങ്ങൾ പുതിയ വിശ്വാസത്തിനനുസരിച്ച് പോയാണെങ്കിൽ പുതിയ വിശ്വാസികൾ നിങ്ങൾ പോകുന്ന കൂട്ടായ്മക്കാർ തന്നെ നിങ്ങൾക്ക് ഉദ്യോഗം തരട്ടെ, എനിക്ക് എൻ്റെ സഭയിലുള്ള ആളുകളുടെ കാര്യങ്ങൾ ചിന്തിച്ചാലേ പറ്റുള്ളൂ. ഇത് കേട്ട് ബാബു വളരെ വിഷണ്ണനായി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. സൂസനയുമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, അവരെ എല്ലാം ആലോചിച്ച് എന്താണ് കൂടുതൽ മെച്ചപ്പെട്ട കാര്യം, ദൈവത്തെ അന്വേഷിച്ച് ദൈവികമായ പാതയിൽ പോകണോ അതോ ഒരു ഉദ്യോഗം കിട്ടുന്നതിന് വേണ്ടി അവർ മനസ്സിലാക്കിയതായ സത്യത്തെയും വിശ്വാസത്തെയും ഉപേക്ഷിച്ച് വീണ്ടും അവരുടെ പഴയ സമുദായത്തിൽ തന്നെ തുടരണമോ. ഒടുവിൽ അവർ ഭാവിയെക്കുറിച്ച് ആലോചിച്ചു. സൂസന്നയ്ക്ക് ഒരു സർക്കാർ ഉദ്യോഗം എന്ന നിലയിൽ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന് ഒത്തിരി വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നു. അവരുടെ ജീവിതം ഭൗതികമായി വളരെ ഉന്നതമായ അവസ്ഥയിലേക്ക് വരും. ബാബുവിൻ്റെ ജോലിയാണെങ്കിൽ പ്രൈവറ്റ് ബാങ്കിലെ ക്ലാർക്ക് ഉദ്യോഗമാണ്, അതിന് എത്രത്തോളം നിലനിൽപ്പുണ്ട് എന്നുള്ളത് പറയാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഇവർ രണ്ടുപേരും കൂടെ ആലോചിച്ച് പിറ്റേ ദിവസം അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ തിരുസഭയിൽ തന്നെ, ഞങ്ങൾക്ക് പുതിയ വിശ്വാസമൊന്നും വേണ്ട, സൂസന്നയ്ക്ക് എന്താണെങ്കിലും അച്ഛനാ ജോലി കൊടുക്കണം. അവർ മടങ്ങിപ്പോകാനുള്ള കാരണം എന്താണ്? ഒരിക്കലും അവർക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. അവർ തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയവരും വിശ്വസിച്ചവരുമാണ്. എന്നാൽ ഭൗതികമായ ചിന്തകൾ വന്ന് കൂടിയപ്പോഴത്തേക്ക് അവർക്ക് വേറെ ഒന്നും അല്ലെങ്കിൽ അവർക്ക് ദൈവത്തിൽ അത്രയ്ക്ക് ആശ്രയിക്കാൻ പറ്റുന്നില്ല. അവർ ഫെയ്ത്ത്, അതാണ് വാസ്തവത്തിൽ ഫെയ്ത്ത് ആസ്പെക്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വറി എന്ന് പറയുന്നതും ആകുല ചിന്തയും വിശ്വാസവും ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല. ദൈവത്തെ യഥാർത്ഥത്തിൽ ആശ്രയിച്ച് പോകുന്ന ആളുകൾ അവർക്ക് അരക്ഷിതത്വത്തിലേക്ക് ഇറങ്ങിയാലേ പറ്റൂ. കാരണം ദൈവം, യേശു കർത്താവ് നമ്മളെ വിളിക്കുന്നത് അരക്ഷിതത്വത്തിലേക്കാണ്. അത് ഒരു ഫാക്റ്റാണ്. വേദപുസ്തകത്തിൽ യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലയളവിൽ തൻ്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ച് അവരെ ആരെയും ഒരു സുരക്ഷിതമായ ഒരു ജീവിത രീതിയിലേക്കല്ല യേശു വിളിച്ചത്. എല്ലാവരെയും വിളിച്ചത് ഒരു അരക്ഷിതത്വത്തിലേക്കാണ്. അരക്ഷിതത്വത്തിലേക്ക് എന്ന് പറയുന്ന വാക്ക് ഞാനൊന്ന് വേണമെങ്കിൽ മാറ്റി പറയാം, അനിശ്ചിതത്വത്തിലേക്കെന്ന് പറയാം. കാര്യം അത് അരക്ഷിതത്വമല്ല, അനിശ്ചിതത്വമാണ്, ശരിക്കും അനിശ്ചിതത്വം. ആ അനിശ്ചിതത്വത്തിലേക്കാണ് അവരെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഏറ്റവും സുരക്ഷിതമായ കാര്യം അതാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ആത്മയാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ഭൗതികമായ ചിന്തകളാണ് ഇന്ന് ആത്മീയതയിലേക്ക് കടക്കാൻ ജനങ്ങൾക്ക് തടസ്സമായിരിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം. ദ കെയേഴ്സ് ഓഫ് ദിസ് വേൾഡ്, ഭാവി എന്താകും, എൻ്റെ മക്കളുടെ ഭാവി എന്താകും, അവർക്ക് പഠിക്കാൻ പറ്റുമോ, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെയാകും, വിവാഹം എങ്ങനെയാകും, ജീവിതം എങ്ങനെയാകും, എനിക്കൊരു വീട് പണിയാൻ പറ്റുമോ, ആത്മീയമായി വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലിയിൽ എനിക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ലായിരിക്കും, അതുകൊണ്ട് എനിക്ക് ഓഫ്കോഴ്സ് പറ്റത്തില്ല, അങ്ങനെ ആത്മീയമായി വന്നു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ്സിന് അത് ബാധിക്കും, ആത്മീയം വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലിയെ അത് ബാധിക്കും, ആത്മീയമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ സ്വാർത്ഥനാകാൻ പറ്റത്തില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അവർക്ക് ശരിക്കും ലൗകികമായ ചിന്തകൾ കടന്നുകൂടിയിട്ട് അവർ വിശ്വാസത്തിൽ നിന്നും മാറിപ്പോകുന്നതായ ഒരു സ്റ്റേജ്. രണ്ടാമതായി നമ്മളിവിടെ കാണുന്ന ഒരു തടസ്സം, അതായത് നമ്മളുടെ ആത്മീയ ജീവിതത്തെ ഞെരുക്കിക്കളയുന്നതായ മുള്ള എന്ന് പറയുന്നത് ധനത്തിൻ്റെ വഞ്ചനയാണ്. ധനത്തിൻ്റെ വഞ്ചന, ലോകത്തിൻ്റെ വഞ്ചന എന്ന് തന്നെ പറയാം. ശരിക്കും ഈ ലോകത്തിൻ്റെ കേഴ്സ് എന്ന് പറയുന്നതും ലോകത്തിൻ്റെ വഞ്ചന എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും അരക്ഷിത ബോധവുമൊക്കെയാണ് വാസ്തവത്തിൽ ഭാവിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് ലോകത്തിൻ്റെ കേഴ്സ് എന്ന് പറയുന്നത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, ശരിക്കും കേഴ്സിനെ കുറിച്ച് മത്തായി സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറയുന്നത്, ആകയാൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് കൊടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുതെന്ന് പറയുന്നുണ്ട്. വിചാരം ശരിക്കും വറീസ്, എന്നാൽ ഓക്കെ അത് ഞാൻ വിശദമാക്കുന്നില്ല. രണ്ടാമതിവിടെ പറയുന്നത് പണത്തിൻ്റെ വഞ്ചന അല്ലെങ്കിൽ ധനത്തിൻ്റെ വഞ്ചന. ശരിക്കും ഇതെന്തുകൊണ്ടാണ് വഞ്ചന എന്ന് പറയാനുള്ള കാരണം, കാരണം ഇതങ്ങ് പറ്റിപ്പിടിക്കുകയാണ്. പണത്തോടുള്ള മോഹം, ലോകത്തോടുള്ള മോഹം, പദവികളോടുള്ള മോഹം ഇതെല്ലാം ഇങ്ങനെ പറ്റി പിടിക്കുകയാണ്. അത് നമ്മളുടെ ആത്മീയതയിലേക്ക് നമ്മളെ വിടാതെ, നമ്മളെ അങ്ങോട്ട് പ്രവേശിക്കാൻ പോലും സമ്മതിക്കാതെ നമ്മളിങ്ങനെ ക്ലിങ്സ് വെരി ക്ലോസ്ലി. ശരിക്കും എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുമ്പോഴത്തെ സിൻ ദാറ്റ് ക്ലിങ്സ് സോ ക്ലോസ്ലി എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇഫ് ഐ അക്സെപ്റ്റ് ദ വേർഡ് ഐ ലൂസ് ദ വേൾഡ്. ഞാൻ വചനം ഉൾക്കൊള്ളുന്നുവെങ്കിൽ, വചനം ഞാൻ ഏറ്റെടുക്കുന്നുവെങ്കിൽ, എനിക്ക് വാസം പറഞ്ഞാൽ ലോകം നഷ്ടപ്പെടുകയാണ്. ലോകത്തെയും വചനത്തെയും, ദ വേർഡ് ആൻഡ് ദ വേൾഡ്, ഇറ്റ് വിൽ നെവർ ഗോ ടുഗദർ. അത് ഒരുമിച്ചൊരിക്കലും പോകത്തില്ല. അപ്പം ഈ ലോകത്തെ, ദൈവികതയ്ക്ക് വിരുദ്ധമായ ഈ ലോകത്തെ എനിക്ക് വിട്ടുകളയാനുള്ള മടിയാണ് ഇന്നത്തെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായ ലാഭങ്ങൾ, തീർച്ചയായിട്ടും ദൈവത്തെ അംഗീകരിക്കുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്നത് ലാഭമല്ല, ശരിക്കും നഷ്ടമാണ്. അല്ലാതെ നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. ചിലപ്പം നമുക്ക്, നമ്മളിന്ന് കേൾക്കുന്ന പ്രസംഗങ്ങളൊക്കെ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങൾ ടെലിവിഷനിൽ തന്നെ കേൾക്കുന്ന പ്രസംഗങ്ങളെല്ലാം യേശുവിനെ ഒരാൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ലാഭമേ ഉണ്ടാകത്തുള്ളൂ എന്നുള്ള ഒരു ധാരണയായിരിക്കും പൊതുവെ ഉണ്ടാകുന്നത്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ദ ഫാക്ട്. ഇൻ ഫാക്ട്, യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് യേശുവിനെ അനുഗമിച്ചെത്തിയതായ ആളുകൾ, അവൻ്റെ ശിഷ്യന്മാർ, അവരുടെ ഓരോരുത്തരുടെയും ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കുക. ഓരോരുത്തരുടെയും, ആർക്കും ഇതിനകത്ത് ലാഭം ഉണ്ടായിട്ടുള്ളത്? എല്ലാവർക്കും ശരിക്കും ലോകം നഷ്ടപ്പെടുകയായിരുന്നു. എല്ലാവർക്കും ഉള്ളത്, കൂടുതലുള്ളവരുണ്ട്, കുറഞ്ഞവരുണ്ട്, പക്ഷേ എല്ലാവർക്കും, യുനോ, ദേ വർ ലൂസിങ് ദ വേൾഡ്. പത്രോസിനെ കർത്താവ് വിളിച്ചു, അവനവൻ്റെ പടക് അല്ലെങ്കിൽ അവൻ്റെ വല വിട്ടേച്ച് യേശുവിനെ അനുഗമിക്കുകയാണ്. യോഹന്നാനെയും യാക്കോബിനെയും വിളിച്ചു, അവർ പടകിനെയും അപ്പനെയും കൂലിക്കാരെയും എല്ലാം വിട്ടേച്ച് യേശുവിനെ അംഗീകരിക്കുകയാണ്. സക്കായി യേശുവിനെ ഭവനത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അവനെന്ത് ലാഭമാണ് ഉണ്ടാകുന്നത്? ഒരിക്കലുമല്ല. ഇന്നത്തെ പ്രസംഗരൊക്കെ ആയിരുന്നെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സക്കായി നീ ഇറങ്ങി വാ, നിനക്ക്, നീ ഇപ്പോൾ ഒരു ചീഫ് ടാക്സ് കളക്ടറാണ്, പക്ഷേ ഞാൻ നിന്നെ ഫിനാൻസ് മിനിസ്റ്റർ ആക്കാൻ പോവുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞേക്കാം. പക്ഷേ അതൊന്നുമല്ല യേശു പറയുന്നത്. നഷ്ടമാണ്, നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. അവൻ ഇറങ്ങി വന്നപ്പോൾ തന്നെ പറയുന്നത്, അവനിൽ രൂപാന്തരം ഉണ്ടായതുകൊണ്ട് അവൻ പറയുന്നത് എന്താണ്? ഞാൻ, എനിക്ക് ഉള്ളതിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കാം, ഞാൻ ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ 4 മടങ്ങ് മടക്കി കൊടുക്കാം എന്ന് പറയുന്നു. നഷ്ടം, നഷ്ടമാണ്. അപ്പോൾ ലോകത്തിൻ്റെ നഷ്ടം സഹിക്കാൻ കഴിയാത്ത രീതിയിൽ സുഖസൗകര്യങ്ങളോടുള്ള മോഹങ്ങളും താല്പര്യങ്ങളും, കാര്യം പാപത്തിൻ്റെ വഴികളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒത്തിരി സുഖഭോഗങ്ങൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായേക്കാം. അത് അതിനുള്ള പോസിബിലിറ്റി ഉണ്ടായേക്കാം. എന്നാൽ ഇപ്പോൾ യേശുവിനെ അംഗീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ വാസ്തവത്തിൽ അതെല്ലാം നഷ്ടമാകുന്ന ഒരു സ്റ്റേജാണ്. അവൻ്റെ സുഖസൗകര്യങ്ങൾ ഒരു പക്ഷേ നഷ്ടമായിരിക്കും, അവൻ്റെ ഭാവിയെക്കുറിച്ച് അവൻ കരുതി വെക്കുന്ന കാര്യങ്ങൾ അവൻ നഷ്ടമായിരിക്കും. അതൊക്കെ നഷ്ടപ്പെടുത്തുവാനുള്ള മോഹമില്ലാത്തതുകൊണ്ട് മുള്ളുകളെ പോലെ അവൻ്റെ ഹൃദയത്തിൽ വീണതായ വചനത്തെ അത് ഞെരുക്കിക്കളയുന്നു. പിന്നീട് നമ്മളിവിടെ കാണുന്നത് ഡിസയേഴ്സ് ഓഫ് അതർ തിങ്സ്, മറ്റ് വിഷയമോഹങ്ങൾ എന്നാണ് പറയുന്നത്. ശരിക്കും വചനം ക്രിയ ചെയ്യുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, എന്താണ് ഒരു ഉപമയെന്ന് പറയുന്നത്, അതിൻ്റെ കഥയല്ല, അത് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു ചെപ്പാണ്. അപ്പോൾ ഈ ചെപ്പിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ മർമ്മം ഒരുവനിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വെളിച്ചം വീഴുകയാണ്. ആ വെളിച്ചം വീണ് കഴിഞ്ഞാൽ അവനൊരു തീരുമാനമെടുത്തേ പറ്റത്തുള്ളൂ, ഒന്നുകിൽ ഈ വെളിച്ചത്തിൽ ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതുവരെ ജീവിച്ചതായ ഇരുളിൽ ജീവിക്കാൻ. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ മർമ്മം അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ശരിക്കും അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ലായിരിക്കും, പക്ഷേ ശരിക്കും അറിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ വേറെ ഒരു വിഷയത്തെക്കുറിച്ചുള്ള മോഹങ്ങൾ ഉണ്ടാകത്തില്ല. മറ്റ് വിഷയമോഹങ്ങൾ, ഡിസയേഴ്സ് ഓഫ് അതർ തിങ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ദൈവരാജ്യത്തിൻ്റെ മർമ്മം ശരിയായ നിലയിൽ ഗ്രഹിക്കാത്തതുകൊണ്ടാണ്. അവൻ ദൈവരാജ്യത്തിൻ്റെ മർമ്മം ഗ്രഹിച്ചിരുന്നുവെങ്കിൽ എല്ലാ മറ്റ് മോഹങ്ങളെയും അവൻ എടുത്തു കളഞ്ഞേനെ. അപ്പോൾ അവൻ്റെ രാജ്യവും അവൻ്റെ നീതി ഒഴികെ മറ്റൊന്നും ഹൃദയത്തിൽ വരാത്ത നിലയിൽ, അവന്, നമ്മൾ സാധാരണ നിലയിൽ പറയുമല്ലോ, മനുഷ്യൻ്റെ പാപങ്ങളുടെ കാരണമായിട്ട് പറയുന്ന ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, പ്രതാപത്തോടുള്ള മോഹം, ഇതെല്ലാം മോഹങ്ങളാണ്, മറ്റ് വിഷയമോഹങ്ങൾ. അവിടെ ദൈവരാജ്യമല്ല, ജഡമോഹം, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, കൺമോഹം. ഇന്നത്തെ ഒരു വലിയ ഒരു പ്രോബ്ലമാണ് കൺമോഹം എന്ന് പറയുന്നത്. എന്ത് കൺമോഹം എന്ന് പറയുമ്പോഴത്തേക്ക്, നോട്ട് ജസ്റ്റ് റിലേറ്റഡ് ടു സെക്സ്. ഇൻഫാക്റ്റ്, യു നോ, കൺമോഹം എന്ന് പറഞ്ഞാൽ, ശരിക്കും മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കാണുന്നതെല്ലാം വേണമെന്ന മോഹമാണ് കൺമോഹം. ഇന്ന് മനുഷ്യൻ്റെ പ്രശ്നം അതാണ്. ഈ കൺസ്യൂമറിസത്തിൻ്റെയൊക്കെ വലിയൊരു പ്രശ്നമാണ്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തെല്ലാം സാധനങ്ങളാണ്, നമ്മുടെ കണ്ണിന് ഇമ്പപരമായ എത്രയോ കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് കണ്ടേ പറ്റൂ. കാണുമ്പോഴത്തേക്ക് ഇതെല്ലാം വേണമെന്നുള്ള ആഗ്രഹം, നല്ലൊരു ഒരു ഒരു കാറ് കണ്ടാൽ ആ കാർ എനിക്ക് വേണമെന്നുള്ള ആഗ്രഹം, സൂപ്പർ മാർക്കറ്റിലെ ചെറിയ കാര്യങ്ങൾ പോട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ഫ്രിഡ്ജ് ഒരു വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹം, എപ്പോഴും കാണുന്ന ഓരോ കാര്യങ്ങളും സ്വന്തമാക്കാനുള്ള വലിയ മോഹം, അതാണ് വാസ്തവത്തിൽ കൺമോഹം. ഇന്നത്തെ എല്ലാ വലിയ അപകടങ്ങളുടെയും കാര്യം അതാണ്. ആത്മഹത്യകൾ പോലും അതിൻ്റെ കാരണമാണ്. കാണുന്നതെല്ലാം കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും വാങ്ങിച്ചു പോകും. ഒടുവിൽ എന്താ സംഭവിക്കുന്നത്? കടം വീട്ടാൻ പണമില്ലാതെ ഏറ്റവും ഒടുവിൽ സാമ്പത്തികമായ പ്രതിസന്ധിയിൽപ്പെടുകയും ഫൈനലി ഹീ ഈസ് കമ്മിറ്റിംഗ് സൂയിസൈഡ്. വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ഇറ്റ് ഈസ് ജസ്റ്റ് വൺ തിങ്, അവന് എല്ലാം സ്വന്തമാക്കാനുള്ള മോഹം, കൺമോഹം. ശരിക്കും അതിനോട് ചേർന്ന് പറയുകയാണ് ജഡമോഹം, പാപത്തിൻ്റെ ജടികമായ ഉല്ലാസങ്ങൾ. ദൈവവചനം അല്ലെങ്കിൽ ദൈവരാജ്യം ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവൻ ഇപ്പോഴും ജഡിക മോഹങ്ങളിൽ ഉല്ലസിക്കുന്നു എന്നുള്ളതാണ്. ഇഫ് യു ആർ എ ട്രൂ ക്രിസ്ത്യൻ, ഇഫ് യു ഹാവ് സീൻ ദ മിസ്റ്ററി ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ജഡമോഹങ്ങളിൽ സന്തോഷിക്കാൻ കഴിയത്തില്ല. കഴിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ആഗ്രഹം ഉണ്ടാകുന്നില്ല, അവന് ആവശ്യം ഉണ്ടാകുന്നില്ല. ബിക്കോസ് അവന് തീർച്ചയായിട്ടും ആ ദൈവരാജ്യത്തെ തിരിച്ചറിഞ്ഞതാണ്, അവൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും ദൈവരാജ്യം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് മോഹങ്ങൾ ഉണ്ടാകത്തില്ല. ഉണ്ടാകത്തില്ലെന്നല്ല, യു സി, അത് നമ്മളെ വഞ്ചിക്കത്തില്ല. നമുക്ക് ഉടനെ തന്നെ മനസ്സിലാകും നമ്മൾക്ക് വാസ്തവത്തിൽ പിശാച് നമ്മുടെ ശത്രുവാണ്. ആ ശത്രു നമ്മുടെ മുമ്പിൽ കൊണ്ടു നിർത്തുന്ന എന്താണ്, അവൻ്റെ മേലാപ്പണിഞ്ഞ അല്ലെങ്കിൽ അവൻ അണിഞ്ഞിരിക്കുന്ന മേലാപ്പുകളാണ് ശരിക്കും ലോകവും ജഡവും എന്ന് പറയുന്നത്. ലോകത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ടു നിർത്തുന്നു, ജഡത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ടു നിർത്തുന്നു. ഒരുപക്ഷെ പിശാച് നേരിട്ടായിരിക്കത്തില്ല വരുന്നത്, അവൻ ആദ്യം ഇത് കൊണ്ടു നിർത്തുകയാണ്. നിർത്തി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? നമുക്ക് അത് പിശാചാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മനസ്സിലാകാതെ നമ്മളതിനെ എംബ്രേസ് ചെയ്യുകയാണ്. അങ്ങനെ എംബ്രേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വീണതായ വചനത്തിൻ്റെ വിത്ത്, വചനം തന്നെയല്ല ഉപമകളിൽ എന്താണ് ദൈവരാജ്യത്തിൻ്റെ മർമ്മം, ദൈവരാജ്യത്തിൻ്റെ വിത്ത്. വി ആർ ലൂസിങ് ദ കിങ്ഡം ഓഫ് ഗാഡ്. എന്താ അതിന്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ദൈവരാജ്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്നത്? മറ്റൊന്നുമല്ല, വെരി സിമ്പിൾ തിങ്. എന്തൊക്കെയാണ്? ഇറ്റ് ഇസ് നമ്മളുടെ ലോകത്തിൻ്റെ മോഹങ്ങൾ, ധനത്തോടുള്ള മോഹം, ആഗ്രഹങ്ങൾ, ജഡമോഹങ്ങൾ, പാപത്തിൻ്റെ ഉല്ലാസങ്ങൾ, അതൊക്കെയാണ്. ഇനി അതല്ല, അതിനപ്പുറത്തൊന്നുകൊണ്ട് ജീവനത്തിൻ്റെ പ്രതാപം, പ്രൈഡ് ഓഫ് ദിസ് ലൈഫ്, ജീവനത്തിൻ്റെ പ്രതാപം, പദവികളോടുള്ള മോഹം, പദവികളോടുള്ള മോഹം ശരിക്കും ഇന്നത്തെ ഒരു വലിയ ഒരു പ്രോബ്ലമാണ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആകണം, എന്തെങ്കിലും ആകണം എന്ന് പറയുന്നത് ലോകത്തിൽ എന്തെങ്കിലും ആകണം. വേദപുസ്തകത്തിൻ്റെ നിയമത്തിൻ്റെ നേരെ വിപരീതമാണതെന്ന് മനസ്സിലാക്കണം. പിന്നെ വാട്ട് ദ ബൈബിൾ സേയ്സ്, ഇഫ് യു വോണ്ട് ടു ബി ഗ്രേറ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്, യു നീഡ് ടു ബി ദ സെർവൻ്റ് ഓഫ് ഓൾ. നിങ്ങൾ സ്വർഗരാജ്യത്തിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരുടെയും സേവകനാകണം. ഇന്ന് സേവകനാകാൻ ആരുമില്ല, എല്ലാവർക്കും പദവികൾ വേണം, കസേര വേണം. കസേരയൊക്കെ അത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നതാണല്ലോ, എത്രയോ ശോഭിച്ചിരുന്ന, ആത്മീകമായി ശോഭിച്ചിരുന്ന ആളുകൾ പോലും സഭാ രാഷ്ട്രീയത്തിനും മറ്റും കയറി ഏതെങ്കിലുമൊക്കെ ഒരു കസേര കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ആത്മീയവും തീർന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും തീർന്നു. എന്താ ഇങ്ങനെ? ഇതാണ് വാസ്തവത്തിൽ മുള്ളുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കപ്പെട്ട ഒരു സ്റ്റേജിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ നശിപ്പിക്കാനായിട്ട് പാടില്ല. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് നല്ല നിലത്ത് വീണ വിത്ത്. നല്ല നിലത്ത് വീണ വിത്ത്, അത് പറവകൾ അല്ലെങ്കിൽ സാത്താൻ പെറുക്കിക്കൊണ്ട് പോയില്ല, അത് ഉഷ്ണത്തിൽ തട്ടി അത് ഇല്ലാതെയായിപ്പോയില്ല, മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളഞ്ഞില്ല, അത് 30, 60, 100 മേനി വിളഞ്ഞു എന്നാണ് നമ്മളോട് കാണുന്നത്. ശരിക്കും വലിയൊരു ആശ്വാസകരമായൊരു കാര്യമാണത്. ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുമ്പോൾ അവനറിയാം ഒരു പക്ഷേ എല്ലാ വിത്തും ഒരുപോലെ നല്ല നിലത്ത് വീഴുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമായിരിക്കാം. എന്നാൽ എല്ലാ വിത്തും വഴിയരികിലല്ല വീഴുന്നത്, എല്ലാ വിത്തും പാടസ്ഥലത്തുമല്ല, എല്ലാ വിത്തിനെയും മുള്ളുകൾ ഞെരുക്കിക്കളയുന്നുമില്ല. അവൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്, ഇത് നല്ല നിലത്ത് വീണ വിത്ത് തീർച്ചയായിട്ടും, മറ്റുള്ളതൊന്നും ഫലം തന്നില്ലെങ്കിലും നല്ല നിലത്ത് വീണ വിത്ത് തീർച്ചയായിട്ടും ഫലം തരും എന്നുള്ള ഒരു വലിയ ബോധ്യം അവൻ്റെ ഹൃദയത്തിലുണ്ട്. അത് വലിയൊരു പ്രത്യാശയാണ്. യേശു കർത്താവ് ഇത് പറയുമ്പോൾ അവൻ തന്നെ വിത്ത് വിതയ്ക്കുന്ന വിതക്കാരനായിട്ടാണ് നമ്മൾ കാണുന്നത്. യേശു കർത്താവിൻ്റെ വാക്കുകൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തില്ല, പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ ഫലവത്തായി തീരും എന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. ഞാൻ ഓരോ കാര്യങ്ങൾക്കും ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെ നല്ല നിലത്ത് വീണ വിത്ത്, 100 മേനി വിളയുന്ന വിത്തിന് ഉദാഹരണമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതം കൂടെ നമുക്ക് മനസ്സിലാക്കാം. ബെന്നി എന്ന് പറയുന്നൊരു വ്യക്തി, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏലിയാസിൻ്റെയും അതിനുശേഷം സൂസനയുടെയും ബാബുവിൻ്റെയും അതിനു മുമ്പായിട്ട് പറഞ്ഞ ശിവകുമാറിൻ്റെ ഭാര്യ ദേവിയുടെയും ഒക്കെ ചർച്ച്, ആ സെയിം സഭയിൽ വന്ന മറ്റൊരു വ്യക്തി ബെന്നി. അവന് ഇതുപോലെ തന്നെ ഒരു സാമുദായിക സഭയിൽ നിന്ന് വന്ന വ്യക്തിയാണ്. ഒരു പ്രൈവറ്റ് കമ്പനിയിലെ സ്റ്റെനോഗ്രാഫറായ അവന് വളരെ തുച്ഛമായ ശമ്പളമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് യേശുവിനെ അംഗീകരിച്ച ഈ പുതുസഭയിലേക്ക് മാറിയെന്ന് കേട്ടപ്പോഴത്തേക്ക് അവൻ്റെ വീട്ടുകാരൻ്റെ ഭയങ്കര ബഹളം. അമ്മ നെഞ്ചത്തടിച്ച് കരഞ്ഞു. പക്ഷേ അവൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നത് അമ്മേ? ഞാൻ തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞാൻ ശരിയായ ഒരു വഴിയിലേക്കാണ് വന്നിരിക്കുന്നത്. ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്ന് തന്നെയല്ല, എൻ്റെ ജീവിതത്തിന് വളരെ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവൻ പറഞ്ഞപ്പോൾ അവരൊന്ന് തണുത്തു. അവൻ്റെ ജീവിതം കൊണ്ട് അവനൊന്ന് തെളിയിക്കുകയും ചെയ്തു. പിറ്റേ മാസം അവൻ്റെ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് സാധാരണ നിലയിൽ അവൻ അപ്പനും അമ്മയ്ക്കും അയച്ചു കൊടുത്തുകൊണ്ടിരുന്ന പണത്തേക്കാൾ കൂടുതൽ, ഏകദേശം 500 രൂപ കൂടുതൽ ആ മാസം അവൻ അയച്ചു കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് ശമ്പളം കൂടുതൽ കിട്ടിയതുകൊണ്ടൊന്നുമല്ല, പ്രത്യേകത സംഭവിക്കുന്നത് അവൻ മദ്യപാനത്തിനും മറ്റുമായിട്ട് മാറ്റി വെച്ചിരുന്ന പണമൊക്കെയും എന്താണ് ഈ രീതിയിൽ പോസിറ്റീവായിട്ട് അവൻ ഉപയോഗിക്കുകയാണ്. ആ സഭയിലെ ദശാംശം കൊടുക്കാനും അവന് മടിയുണ്ടായില്ല, ആ കാര്യവും ചെയ്യാൻ അവന് കഴിഞ്ഞു. എന്നാൽ പ്രതിസന്ധികളൊന്നും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ലെന്നല്ല, വലിയ പ്രതിസന്ധി ഉണ്ടായത് ആളുകളൊക്കെ കളിയാക്കി അതല്ല, അതിനുപരിയായിട്ട് ഒരു പ്രാവശ്യം അവരുടെ കമ്പനിയിൽ നിന്നുള്ള സ്റ്റാഫെല്ലാം കൂടെ ടൂർ പോയ സമയത്താണ്. എല്ലാവരും മദ്യപിക്കുന്നു, എല്ലാവരും സിനിമ കാണുന്നു, പക്ഷേ അവനതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എല്ലാവരും ചോദിച്ചു എന്താടാ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെയുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതിലും വലിയൊരു പ്രതിസന്ധി അവൻ നേരിട്ടത് അവൻ്റെ മാനേജർ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോകുന്ന സമയം അയാൾക്ക് അതിനെക്കുറിച്ച് ബോധ്യമില്ല. അയാൾ പറഞ്ഞു നീ ഇവിടെ ജോലി ചെയ്യണം, അത് നീ സ്റ്റെനോഗ്രാഫറാണ്, എനിക്ക് ഞായറാഴ്ച എൻ്റെ സ്റ്റെനോഗ്രാഫറുടെ സേവനം കിട്ടിയാലേ പറ്റൂ എന്ന് പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞു സാറേ ഒരു പക്ഷേ ജോലി രാജിവെക്കേണ്ടി വന്നാലും എനിക്കത് പറ്റത്തില്ല, മറ്റൊന്നും കൊണ്ടൊന്നുമല്ല, ഞാൻ ഒരു പരീക്ഷ ഭക്തനോ ഒന്നുമല്ല, അതുകൊണ്ടല്ല, പക്ഷേ എനിക്ക് ഒരു ഞായറാഴ്ചയാണ്, ആരാധനയിൽ ദൈവത്തെ സ്തുതിക്കുവാനും അത് തന്നെയല്ല ദൈവവചനം പഠിക്കാനും ഒക്കെ എനിക്ക് ലഭിക്കുന്ന ഒരു സന്ദർഭമാണ്, അത് എനിക്ക് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇവൻ വിശ്വസനായിരുന്നതുകൊണ്ട് മാനേജർ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ നീ വിശ്വസനാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ നിനക്ക് ഞായറാഴ്ച ഒഴിവ് തരികയാണെന്ന് പറയുകയുണ്ടായി. ഇവൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത അവൻ്റെ ജീവിതം കൊണ്ട് അവൻ മറ്റേ ആളുകളെ നേടി എന്നുള്ളതാണ്. അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരായ ആളുകൾ മറ്റു പലരും യേശു കർത്താവിനെ ഇവൻ്റെ ജീവിതം കണ്ടിട്ട് മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കി യേശുവിൻ്റെ പിന്നാലെ പോകാനായിട്ട് അവർക്ക് കഴിഞ്ഞു. നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 മേനി വിളയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നതായ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അത് നമ്മൾ അനുഭവമാക്കണമെങ്കിൽ ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമായിട്ട് അവരുടെ ജീവിതത്തിലായിരിക്കണം. ഉപമകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ പഠനത്തിൻ്റെ ഈ എപ്പിസോഡിൽ ഞാൻ ഇതുവരെയുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞ 1-2 എപ്പിസോഡിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വിത്ത് വിതയ്ക്കുവാൻ പുറപ്പെട്ട വ്യക്തിയുടെ വ്യക്തി ആ വിത്ത് വിതയ്ക്കുമ്പോൾ അത് പല നിലത്ത് വീഴുന്നതാണ്. നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഞാനിതുപോലെ നല്ല നിലമാണോ? നല്ല നിലമാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, അത് പുറവകൾ പെറുക്കിക്കൊണ്ട് പോകത്തക്ക രീതിയിൽ പുറത്ത് കിടക്കുകയല്ല, അത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുകയാണ്. ഉൾനട്ടതായ വചനം, വചനം ശരിയായ നിലയിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. പുറത്തിട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാതെ പുറത്തിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറവകൾ വന്ന് പെറുക്കിക്കൊണ്ട് പോകാൻ യാതൊരു സംശയമില്ല. എന്നാൽ അകത്തേക്ക് കയറുന്ന വിത്ത് പറവകൾക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയത്തില്ല. പീഡനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ പരാജയമാണ്. കാരണം ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കരുത്തുള്ള വിശ്വാസികളായിരിക്കണം, അവൻ്റെ സന്താനങ്ങളായിരിക്കണം. കാരണം നമുക്ക് അവൻ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇത് ഒരു കഥയെന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കരുത്. അതിന് അപ്പുറത്തായിട്ട് കർത്താവ് പറഞ്ഞു സ്വർഗ്ഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുകയാണ്. യെസ്, നമ്മൾ ആ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. ആ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുകയാണ്. ഇത് ബുദ്ധിയിൽ വർദ്ധിപ്പിക്കുവാനോ അല്ലെങ്കിൽ കുറേയേറെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെക്കാനോ അല്ല, ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ, നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നത്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ 4-ാം അധ്യായത്തിൽ നമ്മളോട് കാണുന്നുണ്ട്. ഇത് തടാകക്കരയിൽ വെച്ച് അവൻ പറയുന്നതായ ഒരു ഉപമയാണ്. നമ്മളും ഇതേപോലെ എന്താണ് ഈ തടാകത്തിൻ്റെ ലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതായ ആ ദൈവരാജ്യത്തിൻ്റെ മർമ്മം, മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിലേക്ക് വന്നു വീഴുന്നതായ ദൈവരാജ്യം. അത് ഒരു ചെളിവെള്ളത്തിൽ വീഴുന്നത് പോലെയല്ല, അത് ഒരു ഇരുമ്പ് പഴുപ്പിച്ച ഇരുമ്പിലേക്ക് വന്നിട്ട് ആവിയായി പോകുന്നത് പോലെയല്ല, താമര കുളത്തിൽ വീഴുന്നത് പോലെയുമല്ല, മുത്തുച്ചിപ്പിയുടെ ഉള്ളിലേക്ക് വീഴുന്നത് പോലെ, അതിനുള്ളിൽ നിന്ന് ഒരു മണിമുത്ത് ഉയർന്നു വരുന്നത് പോലെ, ലോകത്തിൻ്റെ മുള്ളുകൾ ഞെരുക്കിക്കളയാതെ, ധനമോഹമോ ജീവനത്തിൻ്റെ പ്രതാപമോ ജഡത്തിൻ്റെ ഇച്ഛകളോ ഒന്നും നമ്മളെ മുക്കിക്കളയാതെ, പലപ്പോഴും ഇവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. അവൻ നമുക്ക് ഈ ദൈവരാജ്യത്തിൻ്റെ മർമ്മത്തെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ആ ദൈവരാജ്യം നമ്മളൊന്ന് അനുഭവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ മോഹങ്ങളോ പണത്തിൻ്റെ വഞ്ചന നമ്മൾ വഞ്ചിക്കപ്പെടുകയോ ചെയ്തു പോകരുത്. പദവികൾക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ നമ്മൾ ഉണ്ടാകാനായിട്ട് പാടില്ല. എപ്പോഴും ആ ദൈവരാജ്യം അനുഭവിക്കാനായിട്ട്, അത് ചെറിയ രീതിയിലല്ല, അതിൻ്റെ ആഴത്തിൽ. ഞാൻ പറഞ്ഞല്ലോ ഒരു റിയൽ പേൾ എന്ന നിലയിൽ, ഇനോ ഇറ്റ് ഇസ് റിയൽ എ പേൾ, അതായത് ആ പൂപാത്രത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന, അതിൻ്റെ പുറത്തെ ഭംഗി കണ്ടിട്ട് പോവുകയല്ല, ആ പൂപാത്രത്തിൽ ശരിക്കും അകത്തിരിക്കുന്ന അത് ലഭ്യമാകാനായിട്ട്, മുത്തു ചിപ്പിയുടെ ചിപ്പി പൊളിച്ചിട്ട് അതിനകത്ത് നിന്ന് മുത്ത് എടുക്കുന്നത് പോലെ, ഈ ഉപമ നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യം അനുഭവിക്കാൻ, ദൈവരാജ്യത്തെ ഉൾക്കൊള്ളുവാൻ, ദൈവരാജ്യത്ത് ജീവിക്കുവാൻ, ദൈവരാജ്യത്തെ എൻജോയ് ചെയ്യാൻ, ആസ്വദിക്കാൻ, യു നീഡ് ടു എൻജോയ് ഇറ്റ്. അങ്ങനെ ആ ആസ്വാദനത്തിന് വേണ്ടി ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം.